അമ്പരാൻ അവിടെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ആഴമായി നിന്റെ വിശ്വാസങ്ങളെ പഠിക്കുവാൻ അതിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരും കുറ്റമുള്ളവരും ആവുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധി ഞങ്ങൾ നിൽക്കുമ്പോൾ ഭാവികളായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അമ്പരാൻ നിന്റെ തിരുവചനമൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കുവാനും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വിചാരങ്ങളെയൊക്കെ പുതുക്കുന്നതിനോടൊന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളെ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളൊക്കെയും അനുഗ്രഹമായി തിരുവനന്തപുരമിടയാക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ ആചരിക്കുന്നു ഞങ്ങളെങ്കിൽ തങ്ങയും ഞങ്ങളുടെ ഹൃദയ മനസ്സുകൾക്ക് ഒരുപോലെ അങ്ങയുടെ സ്നേഹത്തിൽ ബന്ധിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുത്തെ ഹൃദയം ഞങ്ങളെ ആക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്നവരെയും സഹായിക്കുന്നവരെ സംബന്ധിക്കുന്നവരെ എല്ലാവരെയും ഓർക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ നാമ മഹത്വത്തിന് നിദാനമാകുന്ന ഒരു ആത്മീയ കൂട്ടായ്മയായി ഇതിനെ അനന്മഷം രൂപാന്തരപ്പെടുത്തണമേ. എന്നെ കുറവുള്ള കുറ്റങ്ങളോടെങ്കിൽ നീക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. എന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാൾ ഉപയോഗിക്കുവാനായിട്ട് നന്ദി. പ്രത്യേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാല് അധ്യായങ്ങൾ നമ്മളെ ചിന്തിച്ചു. അവസാനത്തെ അഞ്ചാമത്തെ അധ്യായമാണ് നമുക്കിനി വായിക്കാൻ പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളിലൊക്കെയും നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല ആശയങ്ങളും ഈ സാവത്തത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇതുപക്ഷെ ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് സകല ആത്മീക അറിവും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ദൈവസന്നിധിയുടെ നിത്യരാജ്യത്തിന് വഴിയൊരുക്കുവാനായിട്ട് ഇടയാകും എന്നുള്ള ഇതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തമായ മാർഗമാണ് ഒരു പാതയാണ് ഈ ഒരു യാക്കോബ് ശ്ലീഹായുടെ ലേഖനം. അത് വായിക്കുകയും അത് ധ്യാനിക്കുകയും അതിനനുസരിച്ച് നമ്മളൊക്കെ ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രയോജനം നമുക്ക് ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യങ്ങളിലും ധനം ഉപയോഗിക്കുന്ന കാര്യത്തിലും അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യക്തി ജീവിതവുമായിട്ട് പ്രത്യേകിച്ച് പാപങ്ങളോട് നമ്മൾ കാണിക്കുന്ന കൺസേണ്, എനിക്ക് തോന്നുന്നത് ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഈ പാപങ്ങളോട് കാണിക്കുന്ന നമ്മുടെ കൺസേണും പാപങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങള്, ധനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പാപങ്ങൾ കൂടി ഒരുക്കി കൊടുക്കാനുള്ള നമ്മുടെ ഒരു മനസ്സ്, ആ തരത്തിലുള്ള നമ്മുടെ പങ്കാളിത്തം, ഇതൊക്കെ കൂടുതൽ പ്രാധാന്യം അർഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാക്കോബ് ശ്ലീഹായുടെ ഈ ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ ഭാഗവും അതൊക്കെ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒരു റെപ്പറ്റീഷൻ നമുക്ക് തോന്നുമായിരിക്കും. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുകയും നിങ്ങളുടെ ധനം ചെലവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നു കളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളിൽ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കളിൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊന്ന ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ ക്രൂരമായ ഒരു വാക്കിലാണ് യാക്കോബ് ശ്ലീഹ ഈ ധനവാന്മാരെ ചിത്രീകരിക്കുന്നത്. വളരെ ക്രൂരമായ പരുഷമായ ഒരു വാക്കില്ല. നിങ്ങൾക്ക് ഒരു ദുരിതം, വാസ്തവത്തിൽ ഇത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ധനവാന്മാരെ പറ്റിയാണ് എനിക്ക് തോന്നുന്നില്ല. ഈ ഭൂമിയിൽ ധനം ഉപയോഗിച്ച് അതിനുശേഷം വരുന്ന രാജ്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെ കുറിച്ചാണ് ഞാനിന്ന് മനസ്സിലാക്കുന്നത്. അവർ പറയുന്നുള്ളൂ, നിങ്ങളുടെ അടുക്കൽ നിലവിളി കൊയിലവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സൂചിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇത് പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഉണ്ടാകുന്ന ഒരു ശിക്ഷാവിധിയായിട്ട് എന്ത് നമുക്ക് കണക്കാക്കാം. ഒന്ന് കൂടുതലത് മനസ്സിലാക്കുന്നത് ഈ ഭൂമിയിൽ സുഖിച്ച് പുളച്ച് ജീവിക്കുമ്പോൾ, മതിമറന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് പാപങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വർഗത്തിൽ അവരുടെ നിലവിളി, പാവപ്പെട്ടവരുടെ നിലവിളി നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു 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 വിചാരമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. ഇവിടെ വാസ്തവത്തിൽ പഴയ ദൈവത്തിലെ ആമോസ് പ്രവാചകന്റെ ദൂതിനോട് വളരെ സദൃശ്യമുണ്ട്. ഈ ആമോസ് പ്രവാചകന്റെ ദൂത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഈ ദരിദ്രരെ ഉപദ്രവിക്കുന്ന ധനവാന്മാർക്കെതിരെയുള്ള ശക്തമായ താക്കീതാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്യങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ പ്രവചനങ്ങളും. അതിനെ ഒരു മറവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാക്കോബ് ശ്ലീഹായിൽ ഈ വാക്യത്തെ ഈ ഈ ആശയത്തെ ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ പ്രതിധ്വനി വാക്കുകളും ഉപദേശങ്ങളും അദ്ദേഹത്തെ ശക്തികൾ സ്വാധീനിച്ചിട്ടുണ്ട്. നീതിയില്ലാത്ത ധനവാന്മാർക്കെതിരെയുള്ള ക്രിസ്തുവിന്റെ പരാമർശങ്ങളും ഇതിനെപ്പറ്റി ഉൾക്കുന്നതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഈ രണ്ട് മൂന്ന് പേരുടെ ആശയങ്ങളെ വളരെ ശക്തമായിട്ട് സ്വാധീനിച്ചുകൊണ്ടാണ് ഈ യാക്കോബസ് ലീഗ ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ ഈ ധനവാന്മാരോടുള്ള വൈരാഗ്യമല്ല, നമ്മൾ നേരത്തെ ബലരാജൻ പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്. ഈ വേദഭാഗത്ത് ഉദ്ദേശിക്കുന്നതിന്റെ പ്രാധാന്യം മൂന്നാം വാക്യത്തിന്റെ അവസാനം നാലാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ നിലങ്ങളെ പോയി വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തുകളുടെ മുറവഴി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിലെത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ഓരോ നമുക്കറിയാം, ഈ ഓരോ മനുഷ്യനും അതും നീതിപൂർവമാണെങ്കിലും അല്ലെങ്കിലും ധനവാനാകുന്നതിന്റെ പിന്നില് അയാളുടെ മാത്രം പ്രവർത്തനങ്ങൾ കൊണ്ടല്ല ധനവാനാകുന്നത്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ഓരോ മനുഷ്യനും ഏതൊരു മനുഷ്യനും ധനമുണ്ടാകുന്നതിന്റെ ഉറവിടമല്ല. നമ്മളൊക്കെ നമ്മുടെയൊക്കെ നേഴ്സുമാർ ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ ശമ്പളം ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ മുറ്റത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പണമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സാമൂഹിക ബന്ധത്തിൽ നിന്നും നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ഒരു ഹോസ്പിറ്റലിൽ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണം, അവിടെ രോഗി ഉണ്ടാവണം, അതുപോലെ തന്നെ അവിടെ ഒരു ചില രോഗിക്ക് ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഒരു രോഗിക്ക് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ പോലും ഉണ്ടാകുന്നത് ഓരോരുത്തരുടെ പ്രയത്നങ്ങളുടെ ഫലമാണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഒരു മനുഷ്യൻ ധനവാനാകുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ രീതിയിലുള്ള ചെറിയ നേടുന്ന സാധാരണ മനുഷ്യനാണ്. ഞാൻ അതിന് ചെറിയ എളുപ്പം മനസ്സിലാക്കാനുള്ള ഉദാഹരണം പറഞ്ഞത് മാത്രം. അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഏത് തരത്തിൽ ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പുരോഹിതനായിക്കോട്ടെ, അദ്ദേഹം കൂത്തുകൂടെ ചെയ്യുമ്പോൾ അദ്ദേഹം പള്ളി ഉണ്ടാവണം, ആ പുരോഹിതന ജനങ്ങൾ പള്ളി വരണം. ഇതൊക്കെ ഇതുപോലെ എല്ലാം ഓരോ മേഖലയും പുറത്തു നോക്കി ഈ സാമൂഹിക ബന്ധത്തിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അല്ലാതെ ഒരിക്കലും അയാളുടെ സ്വയം കഴിവുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഉയർത്തി ഉണ്ടായതല്ല. പണം ഉണ്ടെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്നവരുന്നു, ഭക്ഷണം കഴിക്കും, ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് അല്ലെ, അത് വിത്ത് വിതയ്ക്കുന്നു, അത് വയറുണ്ടാവുന്നു, അവിടെ വെള്ളം നനയ്ക്കുന്നു, അത് കൊയ്തെടുക്കുന്നു, അത് ഉണക്കുന്നു, പാറ്റുന്നു, അല്ലെ, എന്തുമാത്രം പ്രോസസ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടീനേജർ അത് വരുന്നത്. അപ്പൊ എല്ലാം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു സാമൂഹിക ബന്ധത്തിൽ നിന്ന്. ഇത് പറയാൻ കാരണം ധനമുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടതകളുടെ പ്രതിഫലം അയാളോട് അനുഭവിക്കുക. തീർച്ചയായിട്ടും അയാളുടെ കഷ്ടതകളുണ്ടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ഒരുപാട് പേരുടെ കഷ്ടതകൾക്കൊണ്ടുണ്ട്. പക്ഷെ ഈ കഷ്ടപ്പെടുന്ന ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വിയർപ്പും അവരുടെ ശരീരവും ഒക്കെ സ്വന്തം താല്പര്യത്തിന് വളരെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നീതിപൂർവമായ പണം കൊടുക്കാതെ പിടിച്ചെടുക്കുന്ന, അങ്ങനെ ധനം സമ്പാദിച്ച് സുഖിക്കുന്ന ധനവാന്മാർക്കെതിരെയുള്ള ഒരു ശക്തമായ താക്കീതായിട്ടാണ് യാക്കോബസ് ലീഗ ഇവിടുന്നത്. അതാണ് ആമോസ് പ്രവാചകൻ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിക്കുക. അല്ലാതെ ഈ പണം ഉണ്ടാക്കുന്നു, മാന്യമായ തൊഴിലുണ്ടാക്കി പണം ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം നിന്റെ താലന്റ് കുഴിച്ചിടുന്നതിനേക്കാളും താലന്റ് പിന്നെ പോയി നിനക്ക് ഒരു വ്യാപാരം ചെയ്യേണ്ടത് പിന്നെ പലിശയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കാൻ പാടില്ലെന്ന കർത്താവ് ചോദിച്ചത്. നിങ്ങളെ പിടിച്ചു പഠിക്കുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ലഭിച്ചിരിക്കുന്ന താലന്റുകളെ അത് വർദ്ധിപ്പിക്കത്തക്കോളം ഉപയോഗിക്കണം, സംശയമൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി. അപ്പൊ ഇത് വളരെ ശക്തമായിട്ട് പറയുന്നത്. ഇത് എനിക്കുമായി ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. അത് പക്ഷേ ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള അവസരം പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ പണ്ട് കാലത്തൊക്കെ മുതലാളിമാര് നമ്മുടെയൊക്കെ നാടുകളില് ഈ പഴയ മുതലാളിമാര് ഇവര് മുതലാളിമാരാകുന്ന പിന്നിൽ എങ്ങനെ ഒരു മുതലുണ്ടാക്കിയ നമുക്ക് വളരെ വ്യക്തമാണ് അല്ലെ. അവരുടെ ആ കരിക്കരുത്തും അവരുടെ ബുദ്ധി സാമർത്ഥ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഫലമൊക്കെ വെട്ടിപ്പിടിച്ച് പാപങ്ങളെ അതിനെ ജോലി ചെയ്യിപ്പിച്ച് അവർക്ക് അത്യാവശ്യ ഭക്ഷണം പോലും കൊടുക്കാതെ അവരുടെ ശരീരത്തെയും മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കിയ ഒരു ഇന്ന് അവരുടെ ഒന്നും നാമങ്ങൾ പോലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് എത്ര സത്യമാണ് ഈ വേദോത്വത്തിൽ യാഹോസ്ലിയെ നമ്മൾ ഓർപ്പിക്കുന്നത്. അവരുടെ നിലവിളി എത്രയോ എനിക്കറിയാം. അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകൾ പോലും ഉണ്ട്, പാവപ്പെട്ട ആളുകളെ പറമ്പില് പിന്നെ ഈ പുരിഞ്ഞ വെയിലത്ത് അന്നത്തെ കൂമ്പാലിയും തൂമ്പായും ഒക്കെ എടുത്ത് കിളക്ക് മണ്ണൊഴുതി കപ്പയും ഒക്കെ നട്ട് ഒരുപാട് പിന്നെ ഇത് ചെയ്ത് അവർക്ക് സമയത്തിന്റെ കൂലിയോ ഭക്ഷണം ഒന്നും കൊടുക്കാതെ, കാരണം അവർക്കൊക്കെ പേടിയാണ് ചോദിക്കാനായിട്ട്. കാരണം മുതലാളിമാരുടെ എങ്ങനെ കൈ കെട്ടി കാറ്റ് ചോദിക്കുന്നത്, ചിലപ്പം പണത്തിന് പകരം മുഖത്ത് തുപ്പലും അല്ലെങ്കിൽ കൈകൊണ്ട് നല്ല കടിയുമായിരിക്കും കിട്ടുന്നത്. അത് പേടിച്ച് വളരെ തള്ളി ചോദിക്കാറില്ല. അങ്ങനെ കബളിപ്പിച്ചുണ്ടാക്കി ധനവാന്മാരായ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഇന്നൊന്നും അവരുടെ നാമങ്ങൾ പോലും അവർക്ക് അവരുടെ സന്തതി പരമ്പരകളിൽ ഇല്ലാതായി പോയി എന്നുള്ളതാണ്, നശിച്ചുപോയി എന്നുള്ളതാണ്. അവര് അപ്പൊ അവരുടെ അവസാനം ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും അവരുടെ അവസാനമാവുക. അവിടെ പോലും അവരെ പേര് അവരെ പോലും അവര് ആ ശാപത്തിന് അവരെ അവർ ഇരയാക്കിയിരുക എന്നുള്ളതാണ്. അപ്പൊ എത്ര ഹൃദയഭാരമാണെന്ന് അറിയാമോ, എത്ര ശക്തമായ കയാപ്പുറത്തിൽ ഓർപ്പിക്കുന്നത്. കഷ്ടപ്പെടുന്നവന്റെ നിലവിളി സ്വർഗത്തിൽ ഇങ്ങനെ, അവനിവിടെ നിന്ന് ഈ മരിച്ചു പോയാലും ആ നിലവിളിയുടെ പ്രതിധ്വനി ഇങ്ങനെ അല്ലെ, ഹാബേലിന്റെ സ്വരം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഹാബേലിന്റെ സ്വരം ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്, കായിക ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് വളരെ ശക്തമായിട്ട് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഭാഗത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധനവാന്മാരെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുരിതത്തെ ഓർത്ത് വെലിപ്പിച്ച് കരയുക എന്നുള്ളത് പഴയ നിയമത്തിൽ, അത് പ്രത്യേകിച്ച് പഴയ നിയമത്തില് ഒരു ചിന്തയുണ്ടായിരുന്നു, ഈ ധനവാന്മാർ മുഴുവനും അനീതിയുള്ളവരും ദരിദ്രർ മുഴുവൻ നീതിയുള്ളവരും എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ ഈ ലേഖനം എഴുതുന്നതിന് പിന്നെ അങ്ങനെ ഒരു സ്വാധീനം കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ധനമുണ്ടാക്കുന്നവരെ മുഴുവൻ അനീതിയുള്ളവരായിട്ടും ധനമില്ലാത്തവരെയൊക്കെ നീതിവാന്മാരായിട്ടും ഗണിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പഴയ കാലഘട്ടങ്ങളിൽ. അങ്ങനൊരു സ്വാധീനത്തിൽ കൂടെ ആയിരിക്കാം ഇത് എഴുതുന്നത്. സങ്കീർത്തന പുസ്തകം 10:49-140 ഈ സങ്കീർത്തനങ്ങളിലും, അതുപോലെ തന്നെ സദൃശ്യവാക്യം 11:28 സങ്കീർത്തനം 10:49-140 ഈ സങ്കീർത്തനങ്ങളില്, അതുപോലെ തന്നെ സദൃശ്യവാക്യങ്ങൾ 11:28, അതുപോലെ ആമോസ് പ്രവാചകന്റെ പുസ്തകം 8:3, ആമോസ് പ്രവാചകന്റെ പുസ്തകം Amos 8:3-8, 5:11, എസിയ പ്രവാചകന്റെ പുസ്തകം 13:6, Isaiah 13:6, അതുപോലെ 14:31, Isaiah 14:31, 15:2, 16:7, 23:1, ഈ വാക്യങ്ങളിലൊക്കെ, ഈ പറയുന്ന വാക്യങ്ങളിലൊക്കെ ഈ ആശയമായിട്ട് ബന്ധപ്പെട്ട വിചാരങ്ങൾ ഒരുപാടുണ്ട്. ഈ ധനവാന്മാരുടെ ദൂർത്തും ദരിദ്രരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഉപദ്രവിച്ച് പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ചില ചിന്തകളൊക്കെ അവിടെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വളരെ വളരെ ശക്തമായ രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ധനവാന്മാർക്കെതിരെയുള്ളൊരു ഇതല്ല. നീതിയോടുകൂടി ധനം ഉണ്ടാക്കി നീതിയോടുകൂടി വിനിയോഗിക്കുന്നവരെ നല്ലതായിട്ട് വിചാരിച്ചിട്ടുള്ളൂ. കാരണം നമുക്കറിയാം ഈ ചുണ്ടിക്കാരനായ സഖായി, അദ്ദേഹം ചുണ്ടിക്കാരനായിരുന്നു, അദ്ദേഹത്തിന്റെ പണം അദ്ദേഹം കൊടുത്തു. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം ചെയ്യുന്നുണ്ടോ മനസ്സിലാക്കുന്നത്, പക്ഷെ വളരെ ചെയ്യുന്ന വളരെ ശരിയായ രീതിയിൽ നീതിയോടുകൂടിയാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അരിമത്തിക്കാരൻ യോസേഫ്, അദ്ദേഹത്തിന് ധനികനാണ്, അരിമത്തിക്കാരൻ യോസേഫിന്റെ ധനികനായ മനുഷ്യ അല്ലേ, അങ്ങനെ നമ്മൾ പാടുന്നത് ധനികനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ധാർമ്മികനും ധനികനും ഒക്കെയാണ്, പക്ഷെ അദ്ദേഹം ആ ധാർമ്മികനായ ധനികനായിരുന്നു, അദ്ദേഹം ധർമ്മം ചെയ്യുന്ന ഒരു ധനികനായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ധർമ്മത്തിന്റെ ഏറ്റവും വലിയ മനസ്സാണല്ലോ തന്റെ സ്വന്തം സ്വന്തം സ്ഥലം കർത്താവിനെ അടക്കം ചെയ്യാനായിട്ട് കൊടുത്തത്. അപ്പം അത് ധനപരമായതുകൊണ്ടാണ്. അതുപോലെ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമുക്കറിയാം എന്തുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ധനവാന്മാരുണ്ട്. ആളിനെ പാവപ്പെട്ടവർ പിന്നെ കഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ, നമ്മറിയാം നമ്മുടെ സഭയിലെ മിഷൻ പ്രവർത്തനങ്ങൾ, ഇവർക്ക് വളരെ ഉദാരമായിട്ട് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന ആളുകളെ, ഞാൻ വയനാട്ടില് കുട്ടനാട്ടിലെ കത്തീഡ്രൽ പള്ളി ഇങ്ങനെ സേവനമേഷിക്കുന്ന അവസരത്തില് അവിടെ ഒരു സ്ത്രീയെ പറ്റി ഞാനിങ്ങനെ എപ്പോഴും തിരികെ പറഞ്ഞു കേൾക്കുന്നതായിട്ട് ഞാൻ അറിയാണ്ട് കൃത്യമായിട്ട് 1,50,000 രൂപ അവരെല്ലാ പിന്നെ വർഷവും അവരുടെ ദശാംശം മടക്കി വെച്ച്, ഇപ്പൊ അതിൽ കൂടുതൽ വരുവാർക്ക് അന്നൊരു 10-8 വർഷം കൂടെ സംഭവം കൃത്യമായിട്ട് ദശാംശം കണക്ക് കൂട്ടി സഭയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു സ്ത്രീ എനിക്കറിയാം. അങ്ങനെ ചില ആളുകൾ എനിക്കറിയാം, എന്റെ ഇടവപ്പള്ളിയില് എല്ലാ മാസവും പള്ളിയുടെ ഭണ്ഡാരം തുറക്കുമ്പോൾ ഒരു കിട്ടുന്ന പറഞ്ഞ് കൃത്യമായിട്ട് ഒരു വീട്ടിൽ നിന്ന് അത് കിട്ടുന്നതാണ്. ഞാൻ ഈ പണത്തിന്റെ കാര്യം പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ അത് ദശാംശം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നവരുണ്ട്. അവർക്ക് എന്ത് നല്ലത്, എന്ത് പണത്തുള്ളവരാണ്, ശരിക്കും അവരുടെ ദൈവികനായിട്ട് തന്നെ കാണുന്നു. അത് പണം ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പണവികളെന്നുള്ളതല്ല, ഒരു പണം ഉണ്ടാക്കുന്നതെങ്കിലും ആ പണം നല്ല മനസ്സോടുകൂടി അത് പങ്കുവെക്കുന്നു എന്നുള്ളതാണ്, അവിടെയാണ് ആ ദൈവികത എന്ന് പറയുന്നത്. അപ്പം ഇത് പണക്കാർക്കെതിരെയുള്ളൊരു പിന്നെ ഇതല്ല, പക്ഷെ പണം ഉണ്ടാക്കിയിട്ട് അത് വേറെ ആരും കൊടുക്കാതെ വളരെ സ്വാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ഒരു, അവരെ പറ്റി പറയുന്നത് വിലപിച്ച് കറിയിൽ എന്നാ പറയുന്നത്, വിലപിച്ച് കറിയിൽ. നമ്മൾ ഈ പഴയതലത്തിൽ വിലപിച്ച് കറിയുക എന്നുള്ളത് ഈ ആശയമായിട്ട് ബന്ധപ്പെട്ട് പലർത്തുമുണ്ട്. സകലരീതിയിലുള്ള വിലാപം ഉണ്ടാകുമെന്ന് ആമോസ് പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. അഞ്ചാം അധ്യായം 16-ാം വാക്യം, ആമോസ് 5:16. ആമോസ് ചാപ്റ്റർ 5:16. സകല രീതിയിലുള്ള വിലാപം ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവൻ എന്ന് യെശയ്യാ പ്രവാചകൻ ഉൾക്കൊള്ളി. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവിൻ, യെശയ്യാ 13:6. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുകൊണ്ട് മുറയിടുവിൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ധനവാന്മാരെ നിങ്ങൾ യഥാകാശം നമ്മുടെ കർത്താവ് ഉപദേശിക്കുന്നു. ലൂക്കോസ് 6:24. ധനവാന്മാരെ നിങ്ങൾ യഥാകാശം നമ്മുടെ കർത്താവ് ഉപദേശിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ അനീതിയായിട്ട് ധനമുണ്ടാക്കുന്ന ആളുകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു താക്കീതായിട്ടാണ് നമ്മളവിടെ അവിടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നീതിമായ കുറ്റം വിധിച്ചു കൊന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അത് നിങ്ങളുടെ അടുത്ത് നിലവിളിക്കുന്നു. കൊയ്തകളുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ചുകൊണ്ട് പല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നില്ല. നീതിമാൻ ഇവിടെ നീതിമാൻ ഉപദേശിക്കുന്നത് നീതി ചെയ്യുന്നവൻ എന്നുള്ള എനക്ക് അപ്പുറമായിട്ട് ദരിദ്രരായിട്ട് ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഈ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ആളുകളെയൊക്കെ നീതിമാന്മാര് നമുക്കറിയാം, പഴയ നിയമത്തില് പുറത്തോട്ട് പുസ്തകത്തില് ഈ മോശയുടെ ദേവനമ്പരം പറയുന്നത് ഇസ്രായേൽ ജനങ്ങളെ നല്ല ആളുകളായിട്ടാണ്, നീതിമാന്മാരായിട്ട്. കാരണം അവര് ദരിദ്രരായതുകൊണ്ട് ഒരു കൂട്ട മൊത്തത്തിലുള്ള ആളുകളെ പാപങ്ങൾ എന്നുള്ള ആളുകൾ അവരെ കാണുന്നത്. അപ്പൊ ദരിദ്രരായ ആളുകളെ നീതിമാന്മാർ എന്നുള്ളൊരു ഒരു ഒരു നാമധേയത്തിലാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അതുപോലെ തന്നെ ഈ നീതിമാൻ എന്നുള്ളത് കർത്താവിനെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് ചിന്തകളും ഈ വേദഭാഗത്ത് വരുന്നുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട്, നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ഈ പാപങ്ങള് അല്ലെങ്കിൽ ദരിദ്രരായ ആളുകള് ക്രിസ്തുവിന് തുല്യരാണെന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനെ ഉപദ്രവിച്ച് കൊല്ലുന്നു എന്നുള്ള ആശയം നമുക്കറിയാമല്ലോ. പൗലോസ് ലീഗായിട്ട് പറയുന്നുണ്ടല്ലോ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന്. അപ്പൊ പാവപ്പെട്ട പീഡന അനുഭവിക്കുന്ന ആളുകള് ദൈവത്തിന്റെ ജനതയാണ്. കഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനതയാണ്. അപ്പൊ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന വേദന ക്രിസ്തുവിനുണ്ടാകുന്ന തുല്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞില്ല, ഞാൻ ദരിദ്രനായിട്ട് നിന്റെ അടുത്ത് വന്നു, വസ്ത്രമില്ലാത്തവനായിട്ട് നിന്റെ അടുത്ത് വന്നു, രോഗിയായിട്ട് നിന്റെ അടുത്ത് വന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മള് ദരിദ്രരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ദരിദ്രരെ അതുകൊണ്ടുള്ള ആളാണ് പകർത്തരത്തെ പറ്റി പറയുന്നത് ഇല്ലയോ. എന്റെ മുമ്പില് കൈ നീട്ടി ഒരു ഒരു യാചകനടുത്ത് വരുമ്പോൾ ഞാൻ അവന്റെ ഉള്ളിൽ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഈ കൽക്കട്ടയുടെ തെരുവീതിയില് വഴിയോരങ്ങളിൽ കിടക്കുന്ന ആളുകളെയൊക്കെ മാറോട് ചേർത്ത് സ്നേഹിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും ആ അമ്മയ്ക്ക് കഴിഞ്ഞതും ഇന്നും ഈ അമ്മയുടെ പേര് അനശ്വരമായിട്ട് നിലനിൽക്കുന്നതും കാരണമല്ല, കാരണം ഇതാണ്. ഏതില്ലാത്തവനെ കണ്ടാലും അവന്റെ മുഖത്ത് നോക്കുമ്പോൾ അത് ക്രിസ്തുവായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഇതൊരു ദർശനമാകില്ലേ. നമുക്കൊന്നും ഒരിക്കലും ഉണ്ടാകുന്ന ഒരു ദർശനമാകുമല്ലോ. ഇല്ലാത്തവനെ കാണുമ്പോൾ, പീഡ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ, പട്ടിണി കിടക്കുന്നവരെ കാണുമ്പോൾ, അവനിൽ ഒരു ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരാത്മീക കാഴ്ച നമുക്ക് വ്യക്തമുണ്ടെങ്കിൽ നമ്മളൊക്കെ ദൈവവീരായിട്ട് മാറും. അപ്പോഴാണ് നമുക്ക് ഈ സഹായിക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തോന്നാറില്ല ഓരോ ദരിദ്രനെ കാണുമ്പോഴും. അപ്പൊ ഇവിടെ അങ്ങനെയാണ്, അങ്ങനെ ഒരു വിശദാംശം കൂടി ഭാഗത്തുണ്ട്. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. അത് കർത്താവിനെ പറ്റി നമുക്കറിയാമല്ലോ അല്ലെ. ഈനാത്തോസ് കുറ്റം വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ ജനം മുഴുവൻ അവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ കൈകെട്ടി നിൽക്കുന്ന ഒരു ദാസനെ പോലാണ് ക്രിസ്തുവിനെ നമ്മളവിടെ കാണുക. അപ്പൊ അങ്ങനെ ഒരു ആശയം ഉൾപ്പെടെ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. അപ്പൊ പാവപ്പെട്ടവരെ ക്രിസ്തുവായിട്ട് കാണുകയും പാവപ്പെട്ടവരെ സഹായിക്കാത്തത് ക്രിസ്തുവിനെ നെഗ്ലക്ട് ചെയ്യുന്നതിന് തുല്യമായിട്ട് ആണെന്നുള്ള ഒരു ചിന്ത, ഒരു വീക്ഷണം കൂടെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ കാണുന്നത് 7-11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ ക്ഷമയോടെ സഹിക്കാനുള്ള ഒരു ആഹ്വാനം. ആദ്യത്തെ ഭാഗം നമ്മള് ഈ ധനവാന്മാരെ പറ്റിയുള്ള ഒരു വിശദാംശമാണെങ്കിൽ ഈ ദരിദ്രന്റെ ഒരു അവസ്ഥയെ പറ്റിയാണ് പിന്നീടുള്ളത്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരുത്തി. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിൻമഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ, നിങ്ങളും ദീർഘക്ഷമയോടിരുത്തി. നിങ്ങൾ ഹൃദയ സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷം സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാദിച്ചു നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിനാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവന്മാർന്ന് പുകഴ്ത്തുന്നു. യാക്കോബിന്റെ യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലുള്ളവനല്ലോ. അവ പീഡിപ്പിക്കുന്നവർക്കും ദരിദ്രർക്കും പ്രത്യാശയുടെ ദൂത് ഇവിടെ പറയുകയാണ്. പീഡിപ്പിക്കപ്പെടുന്നവർക്കും ദരിദ്രന്മാർക്കും ഒരു പ്രത്യാശയുടെ ദൂത്. കൃഷിക്കാരന്റെ ഇതിനകത്ത് ഈ പ്രകൃതിയിലെ ഒരു നിയമം തന്നെ എടുത്തുകൊണ്ടാണ് അല്ലെ കൃഷിക്കാരന്റെ മഴ ദിനത്തിൽ നിന്ന് എടുക്കുന്ന അതുപോലെ ഇയോബിന്റെ സഹനങ്ങളും ക്ഷമയുടെ അനുഭവത്തെ പറ്റിയൊക്കെ അവിടെ പറയുന്നുണ്ട്. സഹനങ്ങളും ക്ഷമയുമാണ് നീതിമാന്മാരെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ക്ഷമയും സഹനവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന രണ്ട് ക്വാളിറ്റി ആട്ടോ. ഈ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളത് നമുക്കിന്ന് ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിചാരമായി ക്ഷമയോടെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന പോലും ഇന്ന് മാറ്റപ്പെട്ടു പോയില്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ പള്ളിയിൽ നിന്നൊന്നും കിട്ടുന്നില്ല, ഞാൻ മറ്റ് പലയിടത്തും ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എന്തോ ഒരു അനുഭവം ഉണ്ടാകുന്നു. ഒന്നും കിട്ടിയിട്ട് പറയുന്നൊന്നുമല്ല, എന്തോ ഒരു അനുഭവം. ഈ എന്തോ ഒരു അനുഭവം എന്ന് പറഞ്ഞാണെന്നറിയാവോ, ഈ കിട്ടും 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 എന്നുള്ളൊരു വാഗ്ദാനമാണ്. കിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പറയത്തില്ലേ ചില വാഗ്ദാനങ്ങള് ഈ ഇലക്ഷനോ കുതിരുന്ന പോലെ. അപ്പൊ അത് മതി നമ്മുടെ ആളുകൾക്ക്. അപ്പൊ നമ്മൾ പള്ളിയിൽ വന്ന അച്ഛൻ്റെ അടുത്ത് ഒരു ആവശ്യം പറയാ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കുക, ദൈവത്തിന് ഇഷ്ടമുണ്ടായി കിട്ടും എന്ന് ഞങ്ങൾ പറയും. അതിനോട് ഞാൻ പറയാം നാളെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്റെ കൂടി പോരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമാണ് അത് കേൾക്കുന്നതാണ്. ഇത് പലർക്കും അതാ കിട്ടത്തൊന്നുമില്ലെങ്കിലും ഈ കിട്ടും ഇപ്പൊ തന്നെ കിട്ടും എന്ന് പറഞ്ഞ് 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 ഈ കാലം നീട്ടിക്കൊണ്ടുപോകും, ഒന്നും ലഭിക്കത്തുമില്ല. ഇങ്ങനെ പറയുന്ന ആത്മീയതയല്ല, ഇൻസ്റ്റന്റ് പ്രെയർ എന്നൊക്കെ പറഞ്ഞാൽ വരില്ല. ഇന്ന് പലരും ആഗ്രഹിക്കുന്നതാ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ യാക്കോബിലേക്ക് നമ്മൾ ഓർപ്പിക്കുന്നത് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റിയല്ല, ദീർഘക്ഷമയുടെ കാത്തിരിക്കുക, കർത്താവിന്റെ പ്രത്യക്ഷതയെ ദീർഘക്ഷമയുടെ കാത്തിരിക്കുക. ഈ കർത്താവിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി പേര് കർത്താവ് വരുന്നതും കാത്തിരുന്നു. ഇപ്പൊ ലോകം അവസാനിക്കും, കർത്താവ് ഉടനെ വരും എന്ന് പറഞ്ഞ് അവരുടെ സമ്പത്തുകളൊക്കെ വിറ്റ് കാത്തിരുന്നു. പക്ഷെ കർത്താവ് വരാതിരുന്നപ്പോഴ് സംശയിക്കുകയും അതിനെതിരെ പറയുകയും ഒക്കെ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒന്നും രണ്ട് നൂറ്റാണ്ടിലൊക്കെ. അങ്ങനെ ക്രിസ്തുവിന്റെ വരവിനെതിരെയൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് പ്രഘോഷിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അതിനെതിരെയുള്ളൊരു ഒരു ഒരു പരാമർശം കൂടെ. അപ്പം നമുക്കറിയാം പത്രോസിലെ പറഞ്ഞില്ല കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ദീർഘക്ഷമയുടെ കാത്തിരിപ്പിൽ നിന്നുള്ള ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നത് ഈ യഹോവയുടെ ദിവസത്തിന് വേണ്ടി യഹൂദന്മാർ കാത്തിരുന്ന ഒരു അനുഭവമുണ്ട്. അത് അതൊരു പക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട് ഈ യാക്കോബസ്ലീഗ് ഇത് എഴുതുമ്പോഴ്. കാരണം യഹൂദന്മാരുടെ യാക്കോബസ്ലീഗായെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾ ഓർപ്പിച്ചതാണ് യാക്കോബസ്ലീഗ ഒരു യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ്, കർത്താവിന്റെ ചാർത്തക്കാരനുള്ള സഹോദരനായിരുന്നു. കർത്താവ് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തില് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു, വലിയ ശിഷ്യഗണത്തിൽ പെട്ട ആളൊന്നുമല്ല. പക്ഷെ കർത്താവ് മരിച്ചു ഉയർത്തിരുന്നതിന് ശേഷം യാക്കോബിന് ഒരു പ്രത്യക്ഷപ്രദമായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. അത് ഐതിഹ്യമല്ല, അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട് പോലീസുകാരുടെ ലേഖനത്തിൽ. അങ്ങനെ യാക്കോബിനോട് ദൈവം കർത്താവ് സംസാരിച്ചപ്പോഴാണ് പരിപൂർണമായിട്ട് യാക്കോബ് സ്ലീഗ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് അറിഞ്ഞിത്തിരിച്ച ഒരു സ്ലീഗായിട്ട് മാറിയത്. അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലം ഈ യാക്കോബിലുണ്ട്. അപ്പൊ യഹൂദന്മാരുടെ ഒരു പ്രധാന സംഗതിയായിരുന്നുവല്ലോ ഈ മശിഹയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. പക്ഷെ അവര് പ്രതീക്ഷിച്ചത് ക്രിസ്തുവിനെ പോലെ സഹിക്കുന്ന ഒരു രാജാവിനെയല്ല, വാളും പരിചയം പിടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കി ഇസ്രായേൽ ജനങ്ങളെ മുഴുവൻ മുന്നോട്ട് കൊണ്ടിരുന്ന ഒരു നേതാവിനെ അവർ ക്രിസ്തു പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെ ഒരാളല്ലായിരുന്നു ക്രിസ്തു എന്നതുകൊണ്ടാണ് യഹൂദന്മാർ പലരും ക്രിസ്തുവിനെ ഉൾക്കൊള്ളാഞ്ഞത്. പക്ഷെ ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം ക്രിസ്തുവിന് വേണ്ടി തന്നെ ഭക്തന്മാരെ പുരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഒരു ഒരു കാത്തിരിപ്പ് അല്ലെ. അതിനൊരു ഉദാഹരണം പറയുന്നത് അല്ലെ, കൃഷിക്കാരൻ അല്ലെ, കൃഷിക്കാരൻ തന്നെ കൃഷി നട്ട് അതിന്റെ അധ്വാന ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ. പ്രകൃതിയിൽ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പല ഉദാഹരണങ്ങൾ ഈ യാക്കോബസ്ലീഗയെ പറ്റി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ യാക്കോബസ്ലീഗ ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ പറയുന്നതിൽ ഈ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങളെയും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. യജമാനന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ദാസന്റെ ഉപമ പത്താം സുവിശേഷം 24:45 സെയിന്റ് മാത്യു ചാപ്റ്റർ 24:45 അവിടെ പറയാനുള്ളത് യജമാനന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ദാസൻ യജമാനൻ വരുമെന്നേ തൂണർവുള്ളവർ ആ പാട്ടക്കാരി നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ മണവാളനെ കാത്തിരിക്കുന്ന കന്യകമാരുടെ ഉപമ സെയിന്റ് മാത്യു ചാപ്റ്റർ 25:1-10 നമുക്കറിയാം ബുദ്ധിയുള്ള അഞ്ച് കന്യകമാരെ പറ്റിയുള്ള ഭാഗം യജമാനൻ വരുന്നത് കാത്തിരിക്കുന്ന കന്യകമാരുടെ ഉപമ. നമുക്കൊരു ആദിവാസം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ആദിവാസഭയിൽ കർത്താവിന്റെ ആഗമനം എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നൊരു ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൗലോസ്ലീഗയുടെ ആദ്യ ലേഖനങ്ങളൊക്കെ ഇങ്ങനൊരു ചിന്താഗതി വളരെ ഉണ്ടാകുന്നതാണ്. എന്നാലും പിന്നീട് ഇതിനെപ്പറ്റി ഒരു സംശയം പലർക്കും ഉണ്ടായി. ആ ഒരു സംശയം പലർക്കും ഉണ്ടാകുമ്പോഴാണ് ഈ പത്രോസ് ലീഗ 2:3-9:10 വാക്യങ്ങൾ, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:10 ഭാഗത്ത് പറയുന്നുണ്ടല്ലോ ഈ പ്രത്യക്ഷതയെ പറ്റി പറയുന്നുണ്ട്. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരുന്ന, അപ്പൊ കാത്തിരിക്കുക എന്നുള്ളത്, ഇത്ര ദിവസം ഒന്നുമില്ല, എന്ത് വരുമ്പോഴും അത് കാത്തിരിക്കുക, ഇത്ര കാലഘട്ടം ഇത്ര വർഷം ഒന്നും പറയാൻ പറ്റത്തില്ല, അത് കാത്തിരുന്ന. അപ്പം ഈ കാത്തിരിക്കുക എന്നൊരു ചിന്ത വളരെ ശക്തമായിട്ട് യാക്കോബ്സ് ലീഗ ഈ വേദഭാഗത്ത് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രതീക്ഷിത സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ എന്നാ പറയുന്നത് ഇവിടെ. വാസ്തവത്തിൽ ഈ പുരാഗമനത്തെ പറ്റി ഗ്രീക്ക് മതത്തിൽ 3 അർത്ഥങ്ങളാണ് പറയുന്നത്. ഒന്ന് പറൂസിയ എന്ന് പറയുന്ന ഒരു വാക്ക, പറൂസിയ, ഇത് അവര് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക പറൂസിയ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആഗമനമാണ്, കമ്മിങ് ആഗമനം, പറൂസിയ എന്നുള്ള ഗ്രീക്ക് മതം. അത് ഈ ഒരു ആശയങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. മത്തായി 24:3, സെയിന്റ് മാത്യു ചാപ്റ്റർ 24:3-27, 37, 39, 1 Thessalonians 2:19-3:13, 4:15, 5:23, 2:1, 1 Corinthians 15:23, 1 John 2:28, 2 Petros 1:16. ഞങ്ങളുടെ വാക്യങ്ങൾ എഴുതുന്നവരുടെ സൗകര്യത്തിന് വേണ്ടി പറയാം. സെയിന്റ് മാത്യു 24:3, സെയിന്റ് മാത്യു ചാപ്റ്റർ 24:3-37, 37, 39 ഈ വാക്യങ്ങൾ. 1 Thessalonians 2:19, 3:13, 4:15, 5:23, അതുപോലെ 2 Thessalonians 1:1, 1 Corinthians 15:23, 1 Johannes 2:28, 2 Petros 1:16. പറൂസിയ ആഗമനം എന്നുള്ള ഒരു ഒരു ആശയത്തെ പറ്റിയാണ് ഇത്. വാസ്തവത്തിൽ ഇത് പറയാൻ പുതിയ നിയമത്തിൽ കർത്താവിന്റെ പുനരാഗമനത്തെ പറ്റിയുള്ള 3 ഗ്രീക്ക് പദങ്ങളാണ്. നമ്മള് കർത്താവിന്റെ പുനരാഗമനവുമായിട്ട് ബന്ധപ്പെട്ട 3 ഗ്രീക്ക് പദങ്ങൾ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് പറൂസിയ. ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ചക്രവർത്തി സന്ദർശനത്തെ പറ്റി, ചക്രവർത്തി സന്ദർശനത്തെ പറ്റി കുറിക്കുന്നു. കർത്താവ് രാജ, അതായത് ചക്രവർത്തി, അല്ലെങ്കിൽ ഗ്രീക്ക് നമുക്കറിയാം അന്നത്തെ കാലത്ത് രാജാക്ക് പറഞ്ഞ ചക്രവർത്തിമാര് എവിടെയെങ്കിലും സന്ദർശിക്കാൻ പോകുമ്പോൾ അവരുടെ സന്ദർശനത്തെ പറ്റി കുറിക്കുന്ന ഒരു വാക്കാണത്. അപ്പൊ ഇവിടെ പുതിയ നിയമത്തിൽ എടുക്കാനായിട്ട് കാരണം രാജാതി രാജാവായ കർത്താവ് ഭക്തന്മാരെ മുഴുവൻ കൂട്ടിച്ചേർക്കാനായിട്ട് വരുന്നു, ആഗമനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കടന്നു വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ആ ഒരു വിശദാംശത്തിലാണ് പുതിയ നിയമത്തിൽ ആ വാക്യം ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ആഗമനത്തെ പറ്റി എത്തിഫാനിയ എന്ന് പറയുന്ന ഒരു പദമാണ്. എത്തിഫാനിയ, എത്തിഫാനിയ, ഇതിന്റെ ഒരു പദം ദേവൻ തന്റെ ആരാധകർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് ഗ്രീക്ക് സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന പദം, കൂടാതെ റോമൻ ചക്രവർത്തി അധികാരമേൽക്കുവാനായിട്ട് വരുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ എത്തിഫാനിയ എന്ന് പറയുന്ന വീക്ഷണം ഗ്രീക്ക് പദത്തിൽ അർത്ഥത്തിൽ വരുമ്പോൾ അവരുടെ ഗ്രീക്ക് ദേവന്മാര് തന്റെ ആരാധകർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഒരർത്ഥത്തില്ല. അത് മാത്രമല്ല ഒരു ചക്രവർത്തി അധികാരമേറ്റതായിട്ട് വരുന്നതിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എപ്പിഫാനി എന്നുള്ള വാക്കിനർത്ഥം ഈ ആശയം വരുന്ന വാക്യങ്ങൾ 2 Thessalonians 2:9, 2 Thessalonians 2:9, 2 Thessalonians 2:9, പിന്നെ Titus 2:3, അതുപോലെ 2 Timotheus 4:1, 2 Timotheus 4:1, 2 Timotheus 4:1. ഇവിടെ ഈ ഒരു ഗ്രീക്ക് ദൈവം തന്റെ ജനങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നതിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ചക്രവർത്തി അധികാരമേറ്റതായിട്ട് വരുന്നതിനെ സൂചിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിനെ പറ്റി വിശദീകരിക്കുമ്പോൾ കർത്താവ് തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവസാനത്തെ ശത്രുവിനെയും തന്റെ കാൽക്കീഴാക്കിക്കൊണ്ട് സിംഹാസന ആരോഹണം നടത്തുന്നു എന്നുള്ള ഒരു വിശദാംശത്തിലാണ് പുതിയ നിയമത്തിലെ ഈ എപ്പിഫാനിയ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട്, ഒന്ന് പറൂസിയ, രണ്ട് എപ്പിഫാനിയ. മൂന്നാമതായിട്ട് അപ്പോക്കാലിപ്സ്. അപ്പോക്കാലിപ്സ്, അപ്പോക്കാലിപ്സ്, അപ്പോക്കാലിപ്സ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം സത്യമാണ്, അല്ലെ രഹസ്യം എന്നൊക്കെ പറയുന്നതാണ്, നിലനിൽക്കുന്ന ഒന്നാണ്, പക്ഷെ അത് കാണാൻ അർത്ഥത്തില്ല, മറഞ്ഞിരിക്കുന്നു. സത്യമാണ് പക്ഷെ മറഞ്ഞിരിക്കുന്നു. കർത്താവ് വരുക എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് മറഞ്ഞിരിക്കുക, നമുക്ക് കാണാൻ അർത്ഥത്തില്ല, അത് വരുമ്പോഴേ കാണത്തുള്ളൂ എന്ന് പറയുന്നതിന്റെ തുല്യമാണ്. അതിനർത്ഥം അങ്ങനെ, മറഞ്ഞിരിക്കുന്നത് മറ നീക്കി കാണിക്കുക എന്ന അർത്ഥം. മറഞ്ഞിരിക്കുന്നത് മറ നീക്കി കാണിക്കുക എന്നാണ് അർത്ഥം അപ്പോക്കാലിപ്സ്. അല്ല, പുതിയ ദൈവത്തിൽ അതിനെ പറ്റി വിശദീകരിക്കുമ്പോൾ തന്റെ പുനരാഗമനത്തിൽ സർവ്വ രഹസ്യങ്ങളും മറം നീക്കി വെളിപ്പെടുത്തുന്നു. ദൈവശക്തിയുടെയും ദൈവമഹത്വത്തിന്റെയും രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്ന ഒരവസരമായിട്ടാണ് ഈ ഈ അർത്ഥത്തെ നമ്മൾ കണ്ടെത്തുക. ദൈവത്തിന്റെ ശക്തിയും ദൈവത്വത്തിന്റെ മഹത്വത്തെയും രഹസ്യം അനാവരണം ചെയ്യപ്പെടുന്ന ഒരവസരമായിട്ടാണ് അപ്പോക്കാലിപ്സ്. മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മറം നീക്കി കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കർത്താവിന്റെ പുനരാഗമനം ഈ മൂന്ന് പദങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ സമ്മേളനമാണ് അല്ലേ. ഇത് മൂന്നും മൂന്ന് അർത്ഥത്തിലുണ്ട്. ഒന്ന്, ഒരു പറൂസിയ, കർത്താവിന്റെ ആഗമനം. രണ്ട്, നമ്മൾ പറഞ്ഞല്ലോ എപ്പിഫാനിയ എന്ന് പറയുന്നത് അധികാരമേറ്റാൻ, രാജാവ് അധികാരമേറ്റാനായിട്ട് വരികയാണ്. ദൈവത്തിന്റെ വരവ്, അവൻ അധികാരം ഏറ്റാനായിട്ട് വരുന്നു. മൂന്നാമതായിട്ട് അപ്പോക്കാലിപ്സ്, മറ നീക്കി രഹസ്യം പുറത്തു വരുന്നു, അല്ലെങ്കിൽ അത് പൊരുള് തിരിഞ്ഞു വരുന്നു. ഇത് മൂന്നും സമന്വയിക്കുന്ന ക്രിസ്തുവിന്റെ വരവിനെ പറ്റി. അപ്പം ഈ വേദപാഠം യാക്കോബ് സ്ലീഹ നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മള് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം എന്നുള്ളതാണ്, പ്രത്യാശയോടുകൂടി കാത്തിരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പീഡന ഏൽക്കുന്ന ആളുകളോടുള്ള വലിയൊരു ഒരു ആഹ്വാനം ഇത്. നിങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും, നിങ്ങളുടെ എല്ലാ കഷ്ടതകളും അവിടെ അവസാനിക്കും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കും. ദൈവത്തിന്റെ കൂടെ പീഡന ഏൽക്കുന്ന ഏവരുമേ, അല്ലെങ്കിൽ പാവങ്ങളായിട്ട് ജീവിക്കുന്ന ഏവരുമേ, നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് വളരെ കാര്യമായിട്ട് യാക്കോബ് സ്ലീഹ നമ്മളെ ഓർപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഏറ്റവും പ്രാധാന്യമായിട്ട് പറയുന്ന ഒരു സംഗതിയുണ്ട്, സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഥാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സുള്ളവനുമാണല്ലോ. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമാണ് ഈ യോബിന്റെ കഷ്ടതയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഈ യാക്കോബ് സ്ലീഹ ഈ പഴയ നിയമത്തില് ഈ വളരെ പ്രധാനപ്പെട്ടത് അവരുടെ പല പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ പല പഠനങ്ങളിലും ഈ പീഡന അനുഭവിക്കുന്ന ആളുകളെ പറ്റി അവർ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് അവരെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരെ കൂടുതൽ ബലപ്പെടുത്തിയ ഒരു സംഗതി ഈ പഴയ കാലഘട്ടങ്ങളിൽ ഈ കഷ്ടത അനുഭവിച്ച പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ പഠിക്കുമ്പോഴായിരുന്നു. അവര് പല അസ്വസ്ഥതകളും പല സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പ്രതിസന്ധിയെ ഈ നേരിടേണ്ടുന്ന കഷ്ടം വരുമ്പോൾ അവരെ മുറുകെ പിടിച്ചിരുന്നത് ഈ പ്രവാചകന്മാരുടെ വിശ്വാസവും, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ ദൈവം ഇടപെടുന്ന കഷ്ടതകളും കഷ്ടതകൾക്ക് ശേഷമുള്ള ദൈവത്തിന്റെ ഇടപെടലുമൊക്കെ. ഈ ഒരു ആശയത്തിൽ ഒരുപാട് സാങ്കത്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിനെ പറ്റിയേക്ക് അല്പമായിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ക്രിസ്തീയ സമൂഹം മുഴുവൻ തുടക്കം നീക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു വിശ്വാസം ഇന്ന് ശക്തമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്നേഹം പഠിപ്പിക്കുന്ന ഏക എല്ലാ എല്ലാ മൂല്യങ്ങളും, ഒരു മനുഷ്യന് ദൈവികനാകാൻ ഏതൊക്കെ മൂല്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ ആ മൂല്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഏക വിശ്വാസം ഉണ്ടെങ്കിൽ ക്രിസ്തുവിശ്വാസം മാത്രമേ ഉള്ളൂ. കൊല്ലാൻ വരുന്നവന്റെ അടുത്ത് നെഞ്ചു കാണിച്ചു എന്ന കൊന്നു എന്ന് പറഞ്ഞ് പോകാൻ മനസ്സ് കാണിക്കുന്ന ഒരു വിശ്വാസം ഈ ഭൂമിയിൽ ക്രിസ്തു വിശ്വാസം മാത്രമേ ഉള്ളൂ. അതില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവികമല്ല, അത് പൈശാചികമാണ്. പക്ഷെ അങ്ങനൊരു ഈ സംഗതി വളർന്നു വരുന്നുണ്ട്. അങ്ങനെ സംഗതി വളർന്നു വരുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ദൈവത്തെ മാത്രമേ ഉള്ളൂ, ദൈവത്തെ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സഹകളോ നമ്മുടെ വേദോത്സവം പഠി ചേർത്ത് നിൽക്കാനല്ല പഠിക്കുന്നത്, സഹിച്ചു നിൽക്കാനാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സഹിച്ചു നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൂ അതിന് വേണ്ടിയിട്ട്. അത് വളരെ, ഞാനിത് പറയുമ്പോഴേ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ ആളുകൾ ഇന്ന് നമുക്കറിയാം ഇറാഖിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ക്രിസ്ത്യാനികളുടെ മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാഖ്. പക്ഷെ ഇന്ന് അവന്റെ അവസ്ഥ ഓർത്തു നോക്കി, ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുക, അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ ഒരുങ്ങുക, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങി കൂടുക. മൂന്ന് ആഹ്വാനങ്ങളാണ് ഉള്ളത്. ഒന്നിൽ മതം മാറുക, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുക, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. എത്രയോ ആളുകളാ സത്യത്തില്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ വിശ്വാസം എന്ത് വിശ്വാസമാണ്. നമ്മളൊക്കെ ഇതൊന്നും ഓർക്കാതെ നമ്മളിന്ന് ജീവിക്കുന്നു. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഈ വല്ലപ്പോഴും കുറച്ച് രക്തസാക്ഷികളെ ഓർക്കുന്നുണ്ട്. പക്ഷെ എത്രയോ തീവ്രരായ രക്തസാക്ഷികളാണ് ഇന്ന് ഇറാഖിൽ കൊല്ലപ്പെടുന്നത്. അവര് തോക്കിന്റെ മുന്നിലും മതം ക്രിസ്തുവിനെ തള്ളി പറയാതെ എത്രയോ സ്ത്രീകളെയും പുരുഷന്മാരെയും ഇന്ന് കൊല്ലുന്നുണ്ടെന്നറിയാം. വളരെ ക്രൂരമായ കൊല ചെയ്യുന്നുണ്ടെന്നറിയാം. ഒരുപക്ഷെ ഈ ഏറ്റവും വിചിത്രം എനിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഏറ്റവും എനിക്ക് ദുഃഖകരമായ കാര്യം മനസ്സിലാക്കുന്നത്, ഈ പിന്നെ ഈ ഗാസയിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഇടുന്ന ബോംബിനെ പറ്റിയും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നാശത്തെ പറ്റിയാണ് ലോകത്തെ മുഴുവൻ എടുത്തു കാണിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചെയ്യുന്ന കൊലപാതകങ്ങളെ പറ്റിയൊന്നും ആരും അത് അറിയുന്നില്ല. എല്ലാവരും എന്റെ മുന്നിൽ കണ്ണടക്കുകയായിരുന്നു. ഇത് തുടങ്ങി വെച്ചത് എവിടെയാണെന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സമൂഹമാണ് അവിടെ തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അനുഭവിക്കേണ്ടുന്ന പല പീഡകളും ഉണ്ട്. ആ പലത് അനുഭവിക്കുന്നത് വേറെ സത്യം, അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല. പക്ഷെ ഇവിടെ വളരെ ദാരുണമായ രീതിയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കത്തക്കവണ്ണം ശ്രമിക്കുന്നുണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തില് ദൈവത്തിന്റെ സുവിശേഷം നടത്തി സാധ്യമാകാനായിട്ട്, ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സംജാതമാകാനായിട്ട് നമ്മൾ ഒരുങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് യോബിന്റെ ജീവിതമാക്കിയാപ്പുറത്തിലേക്ക്. ഒരുപക്ഷെ ഈ പ്രവാചകനൊക്കെ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ പറയുന്നതിന് പിന്നില് ഒരു അദ്ദേഹത്തിനൊക്കെ ദർശനം പോലെ തോന്നിയിട്ടുണ്ടാവാം, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യർ നേരിടേണ്ടി വരുമെന്ന്. ഇങ്ങനെയുള്ള സാഹചര്യം കാരണം ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന, ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ. ഒരുപക്ഷെ അത് അവിടെ മാത്രം പോകട്ടെ. ഇതിപ്പോ നമ്മള് ഈ ഒരു ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നു. നമ്മള് ജീവിക്കുന്ന സമൂഹത്തിലും ഇവിടെ നടക്കുന്ന എന്താ വാസ്തവത്തില് പിശാചിന്റെ ചിന്തകളും പിശാചിന്റെ പഠിപ്പിക്കലുകളും എന്ത് ശക്തമായാണ് വളർന്നു വരുന്നത്. ഇന്ന് കുഞ്ഞുങ്ങൾ അണിയുന്ന വസ്ത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാ പിശാചിന്റെ പടങ്ങളുള്ള ചിത്രങ്ങളാണ് അവരുടെയൊക്കെ വസ്ത്രങ്ങൾ. രാത്രി ഉടുത്തു കിടക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളിലൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വികൃത ജീവികളുടെ ചിത്രം വരച്ച ഡ്രസ്സില അവര് നമ്മുടെ. ഇന്നും എനിക്ക് വളരെ ദുഃഖകരമായിട്ട് ചിലപ്പോൾ ഈ കടകളിലൊക്കെ പോകുമ്പോൾ വളരെ പൈശാചികമായ രീതിയിൽ വേഷം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പിശാചിനെ ആകർഷിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളൊക്കെ എന്തുമാത്രം അതിനെ ആകർഷിക്കുന്നുണ്ടെന്നറിയാമോ. അവർക്ക് അവർ പഠിക്കുന്ന കോളേജുകളിലും അവർ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ മിക്കവാറും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഇത്തരം ആളുകളൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ട് ആകർഷകരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും അറിയാതെ അങ്ങനെയൊക്കെ ആയി പോവുകയും തിരിച്ചു വരുത്താൻ പോലും സാധിക്കാത്ത വിധത്തിലേക്ക് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ അനുമതിക്കുന്നുണ്ടല്ലേ. നമുക്കെന്താ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഇത്രയേ ഉള്ളൂ, ദൈവം കണ്ണുനീരോടെ നോക്ക് നോക്കി, സഭയുടെ നോക്ക് നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. നാളെ മുതൽ മാതാവിന്റെ നോക്ക് തുടങ്ങുക, ദൈവസംഗതിയിൽ കണ്ണുനീരോടെ നോക്ക് നോക്കി പ്രാർത്ഥിക്കാൻ മാത്രമേ ഉള്ളൂ. അത് അതുകൂടെ നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ഈ തലമുറകളെ ഒന്നും തിരിച്ചു വരുത്തുവാനോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ സംസ്കാരവും അല്ലെങ്കിൽ പൗരസ്ത്യ ആരാധനയിൽ അധിഷ്ഠിതമായ ആത്മീയ ജീവിതത്തിന്റെ സൗജന്യവും സൗന്ദര്യവും ഒന്നും നിലനിർത്താനായിട്ട് കഴിയും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളിലെങ്കിലും വളരെ കാര്യമായ രീതിയിൽ പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ ഏറ്റവും വലുത ഇന്ന് കഷ്ടതകൾ കടന്നു വരുമ്പോൾ കഷ്ടതകളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഇല്ലാതായി പോകുന്നുള്ളതാണ്. ഇന്ന കഷ്ടതകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്നുകൊണ്ട് ഇവിടെ വാക്യത്തിൽ വ്യാപകത്തിലേക്ക് ഓർപ്പിക്കുന്നുണ്ടല്ലോ അല്ലെ. കർത്താവിനെ പ്രതീക്ഷണം വിചരിക്കുന്ന സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഓങ്ങരുത്, ഇതാണ് ന്യായാധി വാദിക്കുന്ന സഹോദരന്മാരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകം സഹിഷ്ണത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ ഒന്ന് പുകഴ്ത്തുന്നു അല്ലേ. ദീർഘക്ഷമയോട് നിങ്ങൾ സ്ഥിരതയോടിച്ചില്ല പറയുന്നത്. അതുപോലെ ദീർഘ സഹിഷ്ണത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർന്ന് പുകഴ്ത്തുന്നു. സഹിഷ്ണത കാണിച്ചവരെ പിന്നെ ഭാഗ്യവാന്മാർന്ന് പുകഴ്ത്തുന്നു പറയാം. ഭാഗ്യവാന്മാർന്നാ പറയുന്നത് യോബ് ആണെങ്കിലും അല്ലെങ്കിൽ ആമോസ് പ്രവാചകന് യെശയ്യാ പ്രവാചകന് ഇവിടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാ. പക്ഷെ അവരെയൊക്കെ ഭാഗ്യവാന്മാരെന്ന പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ഭാഗ്യവാന്മാരായത്? അവർ ഭാഗ്യവാന്മാരായത് പ്രതിസന്ധിയുടെ കഷ്ടതകളും വന്നപ്പോൾ സഭയും വിശ്വാസവും വിട്ട് ഓടിപ്പോയി രക്ഷയുടെ മാർഗം അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടന്നത് കൊണ്ടല്ല. അവിടെ നിന്നുകൊണ്ട് കഷ്ടത സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു മനസ്സ് കാണിച്ചപ്പോൾ അവര് ഭാഗ്യവാന്മാരെന്നുള്ള സ്ഥലങ്ങളിൽ യാഹോവത്തിലേക്ക് അവരെ ഓർപ്പിക്കുന്നത്. ഈ യാഹോവത്തിലേക്ക് മാത്രം ഓർപ്പിക്കുന്നതല്ല, ലോകം മുഴുവൻ അവരെ വീക്ഷിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകള്, ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ നമുക്ക് യോബിന്റെ ചരിത്രം നമുക്ക് ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ട അല്ലേ. ലോകത്തിലുള്ള എല്ലാ ആളുകളും തന്നെ കുറ്റപ്പെടുത്തി, തനിക്ക് ധൈര്യം തരേണ്ട സ്വന്തം ഭാര്യ പോലും പറയുന്നുണ്ട് നിർത്താണ ആയില്ലയോ തന്റെ ഈ ദൈവത്തെ പറ്റിയുള്ള വിളി അല്ലെ. ചാരത്തിൽ ഇരുന്നുകൊണ്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞ്, ശരീരം മുഴുവൻ മരണം കൊണ്ടിങ്ങനെ സഹിക്കാൻ വയ്യാതെ ചൊറിയുമ്പോഴും അല്ലെ, അതിനേക്കാളും വലിയ അസ്വസ്ഥതയാണ് മനസ്സിനുണ്ടാകുന്ന മരണം. ലോകത്തിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു, സ്വന്തം ഭാര്യയെ വന്ന് കുറ്റപ്പെടുത്തുന്നു, ആ മനുഷ്യന്റെ സാഹചര്യം ഓർക്കുമൊക്കെ. അവിടെ നിന്നുകൊണ്ട് പോലും ദൈവത്തിന്റെ അടുത്ത് നിന്ന് നന്മ സ്വീകരിച്ചാൽ ദോഷം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് ദൈവത്തെ പോഴ്ത്താനുള്ള യോബിന്റെ മനസ്സ്, അല്ലെങ്കിൽ യോബ് കാണിച്ച വിശ്വാസത്തിന്റെ ആഴം, അതുകൊണ്ടാണല്ലോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാകുന്ന ഒരു സംഭവമാണ് ഇന്നും എല്ലാവരുടെയും ഹൃദയങ്ങളിലും എല്ലാവരുടെയും പ്രസംഗങ്ങളിലും ഒഴിവാക്കാൻ പറ്റാത്ത, മാറ്റിനിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് യോബ് ജീവിക്കാനുള്ള കാരണമല്ല ഈ കഷ്ടതകളെ അതിജീവിച്ചു. അത് മാത്രമല്ല, അതിനേക്കാൾ വലിയ അവിടെ പറയുന്നുണ്ടല്ലോ, യോബിന്റെ സന്ദർശനം നിങ്ങൾ കേട്ടും, കർത്താവ് വരുത്തിയ അവസാനം കണ്ടുവരിക്കുന്നു. കർത്താവ് അവന് വരുത്തിയ അവസാനം എന്താ? ആ കഷ്ടതകളിൽ ദൈവത്തെ സ്തുതിച്ചപ്പോഴും സങ്കീർത്തനം പാടിയാണ് പറഞ്ഞത്. ആ അങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോഴും ഒരുപാട് കൃപകൾ ദൈവം അദ്ദേഹത്തിന് ചൊരിഞ്ഞു കൊടുത്തു എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തെ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു താല്പര്യം കാണിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. യോബിന്റെ ആ ഒരു സഹനം നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു പാഠമാണത്. പഴയ രക്തസാക്ഷികളായിട്ട് തീരുന്നവരുടെ ശവകുടീരം നിർമ്മിച്ച് ബഹുമാനിക്കുന്ന പതിയ ബുഗുതന്മാരുടെ ഇടയിൽ നിന്നിരുന്നു. ഈ പഴയ നിയമത്തിൽ ഒരു വലിയൊരു സംഗതി ഉണ്ടായിരുന്നു, ഈ രക്തസാക്ഷികളായിട്ട് മരിക്കുന്നവരുടെ ശവകുടീരങ്ങൾ നിർമ്മിച്ച് ബഹുമാനിക്കുകയായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ പോലും അങ്ങനെ ഒരു വലിയ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നത്. പ്രവാചകന്മാരൊക്കെ അങ്ങനെ ജീവിച്ചവരായതുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ ബഹുമാനിച്ചിരുന്നു പറയുന്നത്. അതുപോലെ തന്നെ നീതിമാനായ ഹാബേൽ തൊട്ട് യാഗപീഠത്തിൽ വെച്ച് കൊല്ലപ്പെട്ട കറിയ വരെയുള്ള പ്രവാചകന്മാരെ പറ്റി നമ്മുടെ കർത്താവ് പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ തന്റെ ക്രൂശീകരണത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ അതിനെപ്പറ്റി നോക്ക, ദാനിയേൽ, യോബ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ കാണിച്ച പ്രതിസന്ധികളിൽ കാണിച്ച് തളരാതെ മുന്നോട്ട് കാണിച്ച വിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ വളരെ പ്രാധാന്യം അറിയിച്ചുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഏത് പ്രതികൂലതയിൽ വന്നാലും വ്യതിചലിക്കാതെ നിലനിർത്തേണ്ട ഒരു സംഗതിയായിട്ടാണ്. ഇയോബിന്റെ പുസ്തകം 42 നന്നാ വാക്യത്തിൽ അതിനെ പറ്റി രേഖപ്പെടുത്തുന്നുണ്ട്. ഇയോബ് 42:12 ഏത് പ്രതികൂലതകൾ വന്നാലും തകർന്നു പോവാതെ ദൈവത്തെ കുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥയിലെ വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 5 ഈ 11 കാര്യങ്ങൾ, വാക്യം വരെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല. കാരണം ഇച്ചിരി വിശദമായിട്ടത് പ്രത്യേകിച്ച് സഭയുടെ ചില ഉദാസീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് വിശദമായിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവിടെ വരെ വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പാഠമാണ് നമ്മൾ പഠിച്ചത്. ജനവാന്മാരുടെ നേരത്തെ തന്നെ പറഞ്ഞ യാക്കോബസ്ലീഗാണ് പുസ്തകം 2 12 വരെയുള്ള വാക്യങ്ങളുടെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഈ 5 ആദ്യം മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുന്നത്. ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുത്തുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു പുറയുവിൻ. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കഷ്ടതയെ ഓർത്ത് നിങ്ങൾ കരയണം. കാരണം എന്തുകൊണ്ടാണ് കഷ്ടതകൾ വരുന്നതെന്നുള്ളതാണ്. നിങ്ങളുടെ നീതിമാന്മാരുടെ നീതിയെ മറിച്ചു കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതപ്പെട്ട അവകാശങ്ങളെ മറിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു, അവരെ പീഡിപ്പിക്കുന്നു. അവരുടെ നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് തിരികോളം നിങ്ങളുടെ ജനത്തെ തിന്നുകളയും, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപണം സ്വീകരിച്ചിരിക്കും എന്ന് പറഞ്ഞ അവരെ വളരെ ക്രൂരമായ ഭാഷയിൽ യാക്കോബസിലേക്ക് നൽകുന്ന ഒരു സാക്ഷിയിലാണ് നമ്മളോട് ആദ്യം കണ്ടത്. അതുപോലെ തന്നെ പറയുകയാണ്, അവരുടെ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ പോലും സ്വർഗത്തിൽ അവരുടെ നിലവിളി കരയുന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ ഭൂമിയിലെ നിലവിളി, സ്വർഗത്തിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സന്തോഷമാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭൂമിയിൽ അവര് നിലവിളിച്ച നിലവിളി സ്വർഗത്തിലും, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്ന അവിടെ നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന പറയുന്നത്. സ്വർഗത്തിൽ നിന്നുള്ളതല്ല പറയുന്നത്, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിങ്ങൾ പീഡിപ്പിച്ച ആളുകളുടെ ഭൂമിയിലെ നിലപടി നിലപടിയും അതിന്റെ പ്രതിഫലവും ആ നിലപടി നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓർമ്മയ്ക്കായിട്ടെന്ന വർഷത്തില്ല, അവിടെ നിങ്ങൾക്ക് അത് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് അളമൊഴിയിട്ട് കറിയവനാ പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ഭീകരതയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കണം. ഇത് നമുക്ക് ഒക്കെ തരുന്നൊരു ചൂടാണ്. ഏത് സമയത്തും കർത്താവ് വരും. അതുപോലെ തന്നെ ഒരുങ്ങി കാത്തിരിക്കണം. അതിനുള്ള കഷ്ടതകൾ അതിനുള്ള ജീവിതത്തിൽ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ സമചിത്തതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അല്ലെ രക്ഷയ്ക്കായിട്ട് ഏത് വഴിയും തേടി ഓടിപ്പോകുന്ന അവിശ്വാസികളാകാതെ ദൈവത്തിന്റെ പാത മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം കാണിച്ചിരിക്കുന്ന പാതയിൽ കർത്താവ് കാണിച്ച സഹിഷ്ണുത, അല്ലെങ്കിൽ ഇയ്യോബ് കാണിച്ച സഹിഷ്ണുത, പ്രവാചകന്മാർ തങ്ങളുടെ ജീവിതത്തിൽ കൂടെ കാണിച്ച സഹിഷ്ണുത, നിങ്ങളും അത് കാണിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊരു ആഹ്വാനം നമുക്ക് യാഗോത്തിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമായി അദ്ദേഹം ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനിച്ചത് ബുദ്ധിയുള്ള കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാർ, അല്ലെങ്കിൽ യജമാനന്റെ വരവ് കാത്തിരിക്കുന്ന തോട്ടക്കാരൻ, അല്ലെങ്കിൽ കാര്യസ്ഥൻ, അല്ലെ ഏത് സമയത്ത് യജമാനം വരുന്നാലും തന്റെ പ്രവൃത്തി ശുഷ്കാന്തിയുടെ ചെയ്യുന്ന കാര്യസ്ഥനിൽ ലഭിക്കുന്ന നന്മകളൊക്കെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഉണർന്നിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു ആഹ്വാനത്തിൽ അപ്പൊ അങ്ങനെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ള ഒരു ആഴമായ ആശയം നമ്മൾ നൽകുന്നുണ്ട്. ദീർഘക്ഷമയോടുകൂടി എങ്ങനെ ഇരിക്കണം എന്നുള്ള കർത്താവിന്റെ ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കണം എന്നുള്ളത്, ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഇല്ലാതെ പോയത് അതാണ്. കാരണം ഇന്ന് ഏത് മനുഷ്യനും എല്ലാം നേടിയെടുക്കണം പെട്ടെന്ന് തന്നെ. പെട്ടെന്ന് കിട്ടാതാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന, വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയാവരുത്. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യേകം സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തെ സ്ഥിരമാക്കുന്ന നിങ്ങൾ ഒരുക്കി കാത്തിരിക്കുക, അതിനെ വ്യതിചലിക്കരുത്, അല്ലെങ്കിൽ മാറ്റി നിങ്ങൾ വെക്കരുത് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ കഷ്ണതകളെ പറ്റി പറയുന്നുണ്ട്. അല്ലെ യോബിൽ കഷ്ണതകളും പ്രതിസന്ധികളും ഒക്കെ കാണിച്ചു തന്ന പ്രവാചകന്മാരും, അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ നമ്മൾ സഹദയന്മാര്, അവരെയൊക്കെ ഭാഗ്യവാന്മാരായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ അവര് ഭാഗ്യവാന്മാരെന്ന് പറയാനായിട്ട് കാരണം അവർ ജീവിതത്തിൽ കാണിച്ച ഈ വിശ്വാസ ത്യാഗമാണ്. അപ്പം നമ്മുടെ മക്കളും നമ്മളെയൊക്കെ ഭാഗ്യവാന്മാരായിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ ഈ കഷ്ണതകളുടെ മധ്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടും ഭക്തിയോടും ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ വരും തലമുറയും നമ്മളെയും ഭാഗ്യവാന്മാരായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പണമൊക്കെ ഉണ്ടാക്കി ഒരുപാട് സുഖലോലുഖത ജീവിച്ച് ദൈവത്തെ പറഞ്ഞൊക്കെ ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ തലമുറ നമ്മളെ പറ്റി ഭാഗ്യമുള്ള മാതാപിതാക്കൾ എന്ന് പറയത്തില്ല. അവര് ഇല്ലേ ഒത്തിരി ഉദാഹരണമാണ് നമുക്കുണ്ട്. ഒരുപാട് സുഖലോലുഭത ജീവിച്ച് മക്കൾക്ക് ഒരുപാട് എത്ര പണം ഉണ്ടാക്കിയിട്ട് എടുത്തെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാതെ ദൈവത്തെ വിളിക്കാതെ ശരിയല്ലാത്ത തലത്തിലൊക്കെ ജീവിതം നശിപ്പിച്ച ജീവിക്കുന്ന ആളുകളുടെ മക്കള് ഒരിക്കലും അവർക്ക് എത്രമാത്രം മക്കൾക്ക് പണം ഉണ്ടാക്കി കൊടുത്താൽ അവരൊരിക്കലും പറയത്തില്ല എന്റെ അപ്പനും അമ്മയും നല്ലവരായിരുന്നു, അവർ ഭാഗ്യവാന്മാരായിരുന്നു എന്ന്. അവർ ഞങ്ങൾ നശിപ്പിച്ചെന്ന് മാത്രമേ പറയത്തുള്ളൂ. അതേസമയത്ത് നേരെ തിരിച്ച് കണ്ണുനീരോടെ കഷ്ടതയോടെ ജീവിച്ച മാതാപിതാക്കളെ ഇന്നും സ്വന്തം മക്കളെ സ്നേഹിക്കുന്നു. അവർക്ക് മക്കളുടെ പേരിൽ അവരൊന്നും ഉണ്ടാക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ പോലും അവർക്ക് കുറെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സൽപ്പേരുകളും ഉണ്ടാക്കി കൊടുത്താല് ആ മക്കൾ എന്നും ആ മാതാപിതാക്കളെ ഓർക്കുന്നുള്ളതിന്റെ അത്യാണ്. അവരുടെ മുമ്പിൽ ഈ മാതാപിതാക്കൾ എന്നും ഭാഗ്യമുള്ള മാതാപിതാക്കളായിരിക്കും. മാതാവിനെ നമ്മൾ ഭാഗ്യമുള്ള അമ്മ എന്ന് പറയുന്നത് കാരണം എന്നാ, ഈ സന്തോഷത്തോടുകൂടി ദൈവം കൊടുത്ത മുള്ളിനെ ജഡത്തിൽ സ്വീകരിക്കാനുള്ള താല്പര്യം കാണിച്ചതുകൊണ്ട്. അപ്പൊ ദൈവം തരുന്ന ചില മുള്ളുകളെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് എപ്പോഴും ഭാഗ്യവാന്മാരും ഭാഗ്യമുള്ളവരും. ദൈവം തരുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുള്ളുകളെ സന്തോഷത്തോടെ പരാതി പറയാതെ പഴി പറയാതെ കുറുപെറുക്കാതെ ഹൃദയത്തിൽ സന്തോഷത്തോടെ ഏറ്റ് ദൈവത്തെ കുതിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് രോഗമുള്ളവരും പ്രയാസമുള്ളവരും ഒക്കെ ഉണ്ട് അല്ലെ. ആ രോഗത്തോടും ഈ പറയുന്ന ഞാനും ഒന്നും ഒരു പക്ഷേ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ അതിനെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറയാൻ പറ്റുന്നൊരു പേരാണ് യുവഭാഗ ഭാഗ്യവതികളെന്ന്. ആ രോഗത്തിന്റെ പീഡനത്തിന്റെ മധ്യത്തിലും രോഗത്തിന്റെ വേദനയുടെ മധ്യത്തിലും വളർന്നുകൊണ്ട് ഒരു കൗമ സന്തോഷത്തോടെ ചൊല്ലാനായിട്ട് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവർ ഭാഗ്യമുള്ളവരാണ്. അപ്പൊ ആ ഒരു ഭാഗ്യവസ്ഥയുടെ പിന്തുണവർക്കാരായിട്ട് നമ്മൾ മാറണമെന്ന് യാക്കോബസ്ലിക നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് വരുത്തി അവസാനം കണ്ടുവരിക്കുന്നു. യാക്കോബ് യോബിന് ജീവിത അവസാനം ലഭിച്ച നന്മകളെ പറ്റിയാണ് കർത്താവ് അവിടെ വീണ്ടും യാക്കോബസ്ലിക അവിടെ വീണ്ടും ഓർപ്പിക്കുന്നത്. കർത്താവ് മഹാകരുണയും മനസ്സല്ലുള്ളവനുമല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം യാക്കോബസ്ലിക, കർത്താവ് മഹാകരുണയുള്ളവനും മനസ്സല്ലുള്ളവനുമാവുന്നല്ലോ. ദൈവത്തിന്റെ ദീർഘക്ഷമയും ദൈവത്തിന്റെ കരുണയുടെ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ ആഴമായ തലം വളരെ ശക്തമായ രീതിയിലാണ് യാക്കോസിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ആ ഒരു മഹാ കരുണയുടെ സ്പർശനം നമുക്കും ഉണ്ടാകണം എന്ന് തന്റെ ലേഖനത്തിൽ കൂടി ഓർപ്പിക്കുന്നു. തന്റെ വാക്കുകൾ ഉപസമരിക്കുകയാണ് അടുത്ത ആഴ്ച എടുക്കുന്നത്. അഞ്ചാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള ഭാഗമാണ്. അതോടുകൂടി നമ്മുടെ യാക്കോസ്ലിഹായുടെ ലേഖനം അവസാനിക്കും. ഇത്രയും ഞാൻ ഒരു പക്ഷേ ഈ ക്ലാസ് കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഒത്തിരി അപ്പർച്യൂഷൻ ഉണ്ട്. അത് എന്റെ കുറ്റമൊന്നുമല്ല, യാക്കോസ്ലിഹായുടെ ലേഖനത്തിൽ തന്നെ ഈ വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യം മുതൽ പരാമർശിച്ചു വന്നത്. നമ്മൾ ആദ്യ ഭാഗം ഇത് പഠിച്ചപ്പോഴും വിശദമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതുകൊണ്ടാണ് റെപ്പറ്റീഷൻ വന്നത്. ഏതായാലും കേട്ടിരുന്ന എല്ലാവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനോട് അനുഗ്രഹിക്കട്ടെ.
അച്ഛാ, നാളെ നമ്മൾ നോയമ്പ് തുടങ്ങുകയാണ്, 15 നോയമ്പ്. എല്ലാവരും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, നമുക്ക് എല്ലാവരും നോയമ്പ് നോക്കണം. നമുക്ക് ദൈവമാതാവിനോട് അഭ്യർത്ഥന ചെയ്യാം, നമ്മളെ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമായിട്ട് നമുക്ക് നോയമ്പ് നോക്കി മാതാവിനോടുള്ള അപേക്ഷ കഴിക്കാം 15 ദിവസം. പിന്നെ ഒരു കാര്യം, നാളെ നമ്മൾ രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. നമ്മുടെ ആനുവൽ കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. അതിനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫോംസ് നമ്മൾ ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ചർച്ച് സെക്രട്ടറിമാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏത് എയർപോർട്ട് ഏതാണെന്നും ഫ്ലൈറ്റ് എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ തുടങ്ങുക. ഒന്നിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വരാൻ ശ്രമിക്കണമെങ്കിൽ ആയിരിക്കും നല്ലത്, കാരണം നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പും നിങ്ങൾക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാതെ. പിന്നെ മൂന്നാമതായിട്ടുള്ള, നമ്മുടെ മാട്രിമോണിയൽ വെബ് പേജിന്റെ പണി മിക്കവാറും കഴിഞ്ഞു, പക്ഷേ അതിനകത്തൊന്നും അഡ്വർടൈസ്മെന്റ് വലുതായിട്ടില്ലാത്തതുകൊണ്ട് അത് റിലീസ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ കിട്ടിയാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക. പിന്നെന്നുള്ള, നമുക്ക് കുക്ക് ബുക്ക് റീപ്രിന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവര് റെസിപ്പി തരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അയച്ചു തരിക. താമസിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യാൻ ഒക്കുകയല്ല. നാളെ നമുക്ക് നമ്മുടെ രണ്ടച്ഛന്മാരും നാളെ ബിസിയാണ്. പിസി ജോർജിനും നോയമ്പ് തുടങ്ങുന്ന മൂലം ഹൗസ് സിറ്റിംഗും ഒക്കെയാണ്. അതുകൊണ്ട് വേറൊരു അച്ഛനെ എനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നാളെ നമുക്ക് ക്ലാസ് ഇല്ലായിരിക്കും. ഇനി അടുത്ത ക്ലാസ് നമുക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ്. അപ്പൊ നാളെ നാളേക്ക് മാത്രം കയറുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് അറിയിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മറ്റുള്ളവർക്കും ഈ ന്യൂസ് കൊടുക്കുക. നാളെ ക്ലാസ് ഇല്ല, അടുത്ത ക്ലാസ് നെക്സ്റ്റ് തേഴ്സ്ഡേ. താങ്ക് യു ഫോർ ലിസണിങ്.
ഓക്കെ, ശാന്തമാമ പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ഒരു വാക്കൂടെ പറയുന്നു. എല്ലാവരും വളരെ കാര്യമായിട്ട് നോമ്പ് നോക്കണം. ഞാൻ പ്രസംഗത്തിൽ ഓർപ്പിച്ചതാണ്, നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത് മാതാവിന്റെ നാമത്തിലുള്ള നോമ്പ്. സഭയെ ഏറ്റവും പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണ്. വളരെ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്ക് അനുഗ്രഹമായിട്ട് വ്യക്തിജീവിതത്തിൽ പ്രത്യേകമായിട്ട് വീടുകളിലൊക്കെ മാതാവിന്റെ മധ്യസ്ഥയിലുള്ള പ്രാർത്ഥനകൾ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ആനുവൽ കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞു. കൂടുതൽ സൂക്ഷ്മമേറിയവരാണ് നടക്കുന്നത്, വളരെ ഭംഗിയായിട്ട് നടത്തത്തക്കവണ്ണമാണ് അത് ക്രമീകരിക്കുന്നത്. കൂടുതൽ കൂടുതൽ ആളുകൾ അതിൽ സംബന്ധിക്കത്തക്കവണ്ണം എല്ലാവരും ഇപ്പോഴേ ശ്രദ്ധിക്കണം. നമ്മുടെ സമയമാവുമ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ആ രീതി ഉണ്ടാവരുത്, കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ ക്രമീകരിക്കണമെങ്കിൽ നേരത്തെ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവണം. ഇപ്പോഴേ നിങ്ങൾ കാര്യമായിട്ട് നിങ്ങളുടെ ഈസിയാണ് വെബ്സൈറ്റിൽ പോയി നോക്കാമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പെട്ടെന്ന് പ്രയാസം ഉണ്ടെങ്കിൽ ശാന്തമാമയോ അല്ലെങ്കിൽ ജി ജി സൈമണിയോ എന്നെയോ വല്ല വിളിക്കുകയാണെങ്കിൽ അതിനുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് എത്രയും കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടത് ഞാൻ ശ്രമിക്കണം, കാരണം നല്ല പ്രാർത്ഥിക്കണം. നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ശുദ്ധുള്ളവ ഞങ്ങളെ കാത്തോളണമേ, രക്ഷാപുത്രാജ്യങ്ങളെ ശ്രീകാൽ ഞങ്ങളെ മറച്ചോളണമേ, ശുദ്ധുളുഹ ഞങ്ങളെ കിടക്കണമേ, ദൈവാർത്ഥ കാലൊക്കെ നേരെയുള്ള സമയത്തിനും നിന്റെ ദൈവത്തിന്റെ കരയും കഴിഞ്ഞ് ഞങ്ങളെ മറച്ചോളണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നമ്പുരാതെ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിന്മേലും ഇത് സംബന്ധിക്കുന്നവരുടെ മേലും നേതൃത്വം കൊടുക്കുന്നവരുടെ മേലും അല്പമായി അധികമായി ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരുടെ മേലും, സഭയുടെ മേലും, സഭയുടെ എല്ലാ ആത്മീയ സംഘടനകളുടെ മേലും ഇന്നപ്പോഴേക്കുണ്ടായിരിക്കും ആറാകണമേ. ആമേൻ.